1994 വിരളിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് ഇൻ്റർനെറ്റ് നാളത്തെ ഭാവിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ സമയത്ത് ആമസോൺ സ്ഥാപകനായ ബെസോസ് ഡിഇ ഷോ ആൻഡ് കോ എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരുമായിട്ട് ഓൺലൈൻ സ്റ്റോർ തുടങ്ങുന്നതിനെ പറ്റി സംസാരിക്കുമായിരുന്നു. ഇൻ്റർനെറ്റിൻ്റെ വളർച്ച അതിവേഗമായിരുന്നു. അത് മനസ്സിലാക്കി തൻ്റെ എല്ലാം വിൽക്കുന്ന ഒരു ഓൺലൈൻ സ്റ്റോർ എന്ന ആശയം നടപ്പാക്കാൻ വേണ്ടി ബെസോസ് തൻ്റെ നല്ല ജോലി രാജിവെച്ചു. അദ്ദേഹം തൻ്റെ ഗ്യാരേജിൽ ആമസോൺ എന്ന കമ്പനി തുടങ്ങി. തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് എല്ലാം വിൽക്കുന്ന സ്റ്റോർ എന്ന ആശയം നടപ്പാക്കാൻ സാധിക്കില്ലെന്ന കാര്യം തിരിച്ചറിഞ്ഞു. കുറച്ച് കാറ്റഗറി ഐറ്റം മാത്രം വിറ്റാൽ മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം തുടക്കത്തിൽ പുസ്തകങ്ങളായിരുന്നു വിറ്റിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ടത് ആരും സഞ്ചരിക്കാത്ത വഴികളോട് സഞ്ചരിച്ച ഒരു ബെസോസ് വിജയഗാഥയായിരുന്നു. ഈ പോഡ്കാസ്റ്റിൽ എവറിത്തിങ് സ്റ്റോറായ ആമസോണിനെ പറ്റിയും പിന്നെ കമ്പനി ഫൗണ്ടറായ ജെഫ് ബെസോസിൻ്റെ ആശയങ്ങളെ പറ്റിയൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ആമസോൺ എന്ന കമ്പനിയിലെ കുറച്ച് നെഗറ്റീവ് ആസ്പെക്റ്റുകളും ഞാനിതിൽ പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാവർക്കും ദ മലയാളി മലയാളം പോഡ്കാസ്റ്റ് ഞാനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ക്രിഷാണ്. തുടക്കം മുതൽക്കേ തന്നെ ലോകമെമ്പാടുമുള്ള കസ്റ്റമേഴ്സിൻ്റെ മുൻഗണന എന്ന ആശയമാണ് ആമസോൺ മുന്നോട്ട് വച്ചത്. തുടക്കത്തിൽ അടിസ്ഥാനരഹിതമെന്ന് ആളുകൾ കരുതിയിരുന്നതും ഇപ്പോൾ കസ്റ്റമേഴ്സിന് പ്രയോജനപ്പെടുന്ന സവിശേഷതകൾ ഉൾപ്പെടുത്താൻ ആമസോണ് സാധിച്ചിരുന്നു. ഉദാഹരണത്തിന്, വിൽപ്പനക്കാരുടെ എതിർപ്പ് അവഗണിച്ച് കസ്റ്റമേഴ്സ് റിവ്യൂ എന്ന ഓപ്ഷൻ ആമസോൺ അവതരിപ്പിച്ചിരുന്നു. അത് ഉപഭോക്താക്കൾക്ക് പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കുന്നൊരു സവിശേഷതയാണ്. അതിലുപരി ഉപഭോക്താക്കൾ ഓർഡർ ചെയ്യുന്ന പ്രൊഡക്ട്സ് അവർക്ക് കിട്ടാൻ വേണ്ടി ആമസോൺ അവരുടെ ലോജിസ്റ്റിക്സ് ദിനം പ്രതി മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത ബിസിനസ്സിനേക്കാൾ നേട്ടം ഓൺലൈൻ സ്റ്റോറുകൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന ആശയം അദ്ദേഹം വളരെ കാലങ്ങൾക്ക് മുന്നേ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഡാറ്റ അനാലിസിസിംഗ് ആണ് ആമസോണിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നമ്മൾ ഇതിനു മുന്നേ ലോഗിൻ ചെയ്തപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത പ്രൊഡക്ട്സിനെ പറ്റിയും അല്ലെങ്കിൽ നമ്മൾ ഇതിക്ക് മുന്നേ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചിരുന്നത് മനസ്സിലാക്കി, നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരുപാട് റെക്കമെൻഡേഷൻ വരും. അത് കസ്റ്റമേഴ്സിനെ ഒരുപാട് ഉപകാരപ്പെടുന്നതും അതിലുപരി കൂടുതൽ ബിസിനസ് നടക്കാനും ആമസോണ് ഇതുവഴി സാധിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിനെല്ലാം എളുപ്പത്തിൽ എന്നൊരു പോളിസിയാണ് ആമസോൺ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഗ്യാരേജിൽ ആരംഭിച്ച കമ്പനി ആയതുകൊണ്ട് തന്നെ തുടക്കത്തിലെ അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതിലൊരു വിട്ടുവീഴ്ചയും അവർ ചെയ്തിരുന്നില്ല. ആമസോണിലെ എംപ്ലോയീസ് അവരുടെ കാർ പാർക്കിംഗ് ഫീസൊക്കെ അവർ തന്നെ കൊടുക്കേണ്ടത് ഒരു ചുമതലയുണ്ട്. പിന്നെ ജോലി സമയത്ത് ഫ്രീ സ്നാക്സ് ഒന്നും കമ്പനി ലഭ്യമാക്കിയിരുന്നില്ല. മാനേജർമാർക്ക് ഫ്രീ ഫ്ലൈറ്റ്സോ അല്ലെങ്കിൽ സിംഗിൾ റൂമോ ഒന്നും കമ്പനി കൊടുത്തിരുന്നില്ല, ഇപ്പോഴും കൊടുക്കുന്നില്ല. അതായത് കോർപ്പറേറ്റ് കൾച്ചറിൻ്റെ ഒരു രീതിയും ആമസോൺ പിന്തുടരുന്നില്ല എന്നതാണ് സത്യം. ആമസോണിൽ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ ഈ ഗുഡ്സൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടിയായിട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോൾ വർക്ക് ടൈമിൽ തമ്മിൽ സംസാരിച്ചാൽ ചിലപ്പോൾ ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കാം. പിന്നെ ആമസോൺ ചെയ്യുന്ന മറ്റൊരു പരിപാടി, ഉത്സവ സീസണുകളിലൊക്കെ 10,000 താൽക്കാലിക ജോലിക്കാരെ അവരെ ജോലിക്കെടുക്കാറുണ്ട്. ആ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ പറഞ്ഞുവിടും. ആമസോണിൻ്റെ കോർപ്പറേറ്റ് കൾച്ചർ തീർത്തും വ്യത്യസ്തമാണ്. കമ്പനിയുടെ ഇൻ്റേണൽ മീറ്റിംഗ്സിന് പ്രസൻറ്റേഷനൊന്നും ഉണ്ടായിരിക്കില്ല, പകരം ബെസോസ് ഉൾപ്പെടെയുള്ള എല്ലാവരും 6 പേജുള്ള ഒരു അവരുടേതായ ഒരു ഐഡിയാസ് അവതരിപ്പിക്കും. ഇതിലൂടെ കമ്പനിക്ക് ഒരുപാട് പുതിയ ആശയങ്ങളും അവരുടെ തന്നെ തെറ്റുകളും തിരിച്ചറിയാൻ സാധിക്കും. ആമസോണിൻ്റെ മറ്റൊരു തമാശ 2 pizza rule ആണ്. അതായത് 2 pizza വാങ്ങിച്ചാൽ അത് കഴിക്കാൻ സാധിക്കുന്ന ആൾക്കാരെ ഒരു ടീമിൽ ഉണ്ടാകാൻ പാടുള്ളൂ. 10 മാത്രം മെമ്പേഴ്സ് ഓരോ ടീമിലും ആമസോണിലുള്ളൂ. ആളുകൾ കൂടുന്നോറും പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണെന്നാണ് ബെസോസിൻ്റെ ഒരു കണ്ടെത്തൽ. അദ്ദേഹത്തിന് മറ്റൊരു വിലയിരുത്തലെന്ന് വെച്ചാൽ ചെറിയ ടീമാകുമ്പോൾ ആശയങ്ങൾ പെട്ടെന്ന് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ബെസോസ് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആമസോണിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്തെന്ന് വെച്ചാൽ മറ്റുള്ളവരെ പോലെ ആവാതിരിക്കാൻ ശ്രമിക്കലാണ്. ഒരു പരിധിവരെ അത് അവരുടെ ബിസിനസ് മോഡൽ തന്നെയാണ്. ആമസോണിൻ്റെ ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ പലരും പറഞ്ഞു നടന്നപ്പോൾ കമ്പനി അവരുടെ ലോങ് ടേം ഗോളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തുടക്കത്തിൽ ഒരുപാട് വർഷങ്ങൾ കമ്പനി അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കാശ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തുടക്കകാലങ്ങളിൽ അവർക്ക് ഒരുപാട് ഇടക്കാല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ കാഴ്ചപ്പാടുകൾ, ചിന്താഗതികൾ, ലോങ് ടേം ഗോള് എല്ലാം അവരെ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ റീറ്റെയിലിംഗ് കമ്പനിയായിട്ട് മാറ്റാൻ സാധിച്ചു. കസ്റ്റമേഴ്സിനെ ഹാപ്പി ആയിട്ട് നിലനിർത്താൻ വേണ്ടി തുടക്കത്തിൽ കുറച്ച് നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും അതിനായിട്ട് ഒരുപാട് കാശ് തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും കമ്പനിയുടെ വിശ്വാസ്യത അത് വർദ്ധിപ്പിക്കാൻ ബെസോസിന് സാധിച്ചു. ഉദാഹരണത്തിന്, ഇ ബുക്ക് വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ യഥാർത്ഥ പുസ്തകത്തിന് വില കൊടുത്താണ് കമ്പനി ഓരോ ബുക്കും വാങ്ങിച്ചിരുന്നത്. പക്ഷേ അവർ വിലക്കുറച്ചാണ് കസ്റ്റമേഴ്സിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചിരുന്നത്. ബെസോസിനൊരു വിശ്വാസമുണ്ടായിരുന്നു, ഭാവിയിൽ പബ്ലിഷേഴ്സ് വില കുറച്ച് തന്നെ പുസ്തകങ്ങൾ തരുമെന്നൊരു വിശ്വാസം. ഇ ബുക്ക് എന്ന ആമസോണിൻ്റെ ആശയം വിജയിക്കുക തന്നെ ഉണ്ടായി. അങ്ങനെ കിൻഡിൽ വളരെ സക്സസ് ആയി. ആമസോണ് മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അവരുടെ ലോങ് ടേം ഗോൾ തന്നെയാണ്. തുടക്കത്തിൽ തന്നെ തൻ്റെ എല്ലാം വിൽക്കുന്ന സ്റ്റോർ യാഥാർത്ഥ്യമാക്കാൻ 20 വർഷമെങ്കിലും എടുക്കുമെന്ന് ബെസോസിന് അറിയാമായിരുന്നു. ബെസോസിൻ്റെ മറ്റ് പ്രൊജക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ലോങ് ടേം ഗോളിൻ്റെ തെളിവുകളാണ്. അദ്ദേഹം ടെക്സസിൽ ഒരു ക്ലോക്ക് നിർമ്മിക്കുന്നുണ്ട്. 10,000 വർഷത്തേക്ക് ഒരു കേടുപാടും കൂടാതെ തന്നെ വർക്ക് ചെയ്യുന്നൊരു ക്ലോക്കാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്. ക്ലോക്കിൻ്റെ ഇൻവെൻ്ററായ ഡാനി ഹിൽസ് ക്ലോക്കിനെ പറ്റി പറയുന്നത് വർഷത്തിൽ ഒരു തവണ മാത്രം സൂചി അനങ്ങുമെന്നാണ്. പിന്നെ ഒരു സെഞ്ചുറി ഹാൻഡ് ഉണ്ട്, അത് ഓരോ 100 വർഷം കൂടുമ്പോഴായിരിക്കും ചലിക്കുന്നത്. പിന്നെ ഓരോ സഹസ്രാബ്ദത്തിലും ക്ലോക്കിൽ നിന്നൊരു കുക്ക് വന്ന് പാട്ടുപാടും. വിചാരിക്കുന്ന പോലെ എല്ലാം പ്രവർത്തിച്ചാൽ ഈ ഒരു സൃഷ്ടി തീർത്തും ആകർഷകമായി തീരാൻ സാധ്യതയുണ്ട്. ലോങ് ടേം ഗോളിനെ പറ്റി, വിശാലമായ സമയത്തെപ്പറ്റി ജനങ്ങളിൽ കൂടുതൽ ചിന്തകൾ ഉണ്ടാക്കാൻ ഈ ക്ലോക്കിന് സാധിക്കും. ഇത് നമ്മുടെ സമയത്തെക്കുറിച്ചുള്ള ചിന്താഗതികളിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ വരുത്താൻ ചാൻസ് ഉണ്ട്. ഇതുകൂടാതെ ബെസോസിൻ്റെ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പ്രൊജക്റ്റാണ് ബ്ലൂ ഒറിജിൻ സ്പേസ് പ്രോഗ്രാം. കുറഞ്ഞ ലെവലിലെ ആളുകളെ ബഹിരാകാശത്തെത്തിക്കുന്ന ഒരു ദൗത്യമാണത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലോങ് ടേം ഗോൾ എന്ന് വെച്ചാൽ മനുഷ്യരുടെ ബഹിരാകാശത്തെ സ്ഥിര സാന്നിധ്യമാണ്. ബെസോസിൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ബഹിരാകാശത്തേക്ക് പറക്കുക എന്നത്. 90s അവസാനത്തിൽ .com ബൂമിലൂടെ പൊട്ടാൻ നിൽക്കുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പുകളെ ആമസോൺ ഏറ്റെടുത്തിരുന്നു. അത് വാങ്ങുന്ന വഴി ആമസോണ് 10,00,000 ഡോളറുകൾ നഷ്ടമുണ്ടാക്കി. പിന്നീട് കമ്പനി ഓരോ കമ്പനിയും ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധാലുക്കളായി. പിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഓരോ പ്രൊഡക്ട്സും വാങ്ങുന്നതിൽ നല്ലത് സ്വയം നിർമ്മിക്കുന്നതാണെന്ന് കമ്പനി മനസ്സിലാക്കി. കമ്പനിക്ക് പലപ്പോഴും വളരെ ബോൾഡ് അപ്രോച്ചാണ്, പലതും മനസ്സിലാക്കാതെ തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കമ്പനി തയ്യാറാകാറുണ്ട്. പലതിനെപ്പറ്റിയും കൂടുതൽ പഠിക്കാതെ തന്നെ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് കമ്പനി പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പ്രവർത്തിക്കാറുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കമ്പനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതിലൂടെ കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ബെസോസ് വിശ്വസിക്കുന്നു. ബെസോസ് നല്ലൊരു ഇച്ഛാശക്തിയുള്ള വ്യക്തിയാണല്ലോ. കാരണം 94 ആമസോൺ തുടങ്ങാനെടുത്ത അദ്ദേഹത്തിൻ്റെ തീരുമാനം അതിനുദാഹരണമാണ്. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ വിട്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു കമ്പനി ആരംഭിച്ചത്. ആമസോണിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ജീവനക്കാരോട് പരാജയം എന്ന റിസ്ക് ഏറ്റെടുത്ത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം അവരെ എൻകറേജ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ആമസോൺ എന്നൊരു വലിയൊരു കമ്പനി തന്നെ ഫോം ആയത്. അങ്ങനെ അവർ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ടാണ് നമുക്കിന്ന് വളരെ അനായാസമായിട്ട് അവരുടെ പ്രൊഡക്ട്സൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ആരംഭത്തിൽ ബെസോസ് ആമസോൺ വഴി പുസ്തകങ്ങളായിരുന്നു വിറ്റിരുന്നത്. പിന്നീടത് മ്യൂസിക്കായി, സിനിമകളായി, ഇലക്ട്രോണിക് ഉപകരണങ്ങളായി, കളിപ്പാട്ടങ്ങളായി തുടങ്ങി എല്ലാം വിൽക്കുന്നൊരു ഷോപ്പിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല 3rd കക്ഷികൾക്ക്, അതായത് 3rd parties അവരുടെ പ്രൊഡക്ട്സ് വിൽക്കാനും, പുതിയത് മാത്രമല്ല പഴയ പ്രൊഡക്ട്സ് വിൽക്കാനും ആമസോൺ അവസരം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇ ബുക്ക് എന്ന് പറയുമ്പോൾ കിൻഡൽ എന്ന് മാത്രമാക്കാൻ ആമസോണ് സാധിച്ചു. ശരിക്കും ഇ ബുക്ക് എന്ന സംവിധാനം അത് അവരുടെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. പിന്നെ നമുക്കൊന്നും പരിചിതമില്ലാത്ത പല മേഖലകളിലും അവരുടെ സർവീസ് ഉണ്ട്. ഉദാഹരണത്തിന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ്, ആമസോൺ വെബ് സർവീസ്. ആമസോൺ ഒരു ടെക് കമ്പനി കൂടിയാണ്, അത് പലർക്കും അറിയില്ല. US ഗവൺമെൻറ്റിൻ്റെതായാലും നാസ, CIA മുതലായ പല ഓർഗനൈസേഷനും AWS ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പല സ്റ്റാർട്ടപ്പ് കമ്പനികളും ആമസോൺ സർവീസാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സും ഇൻസ്റ്റഗ്രാമും ഒക്കെ ആമസോൺ സർവീസാണ് ഉപയോഗിച്ച് പോരുന്നത്. ഈ ബുക്കിൻ്റെ വളർച്ച മനസ്സിലാക്കി ബെസോസ് അത് വായിക്കാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് എന്നൊരു ആശയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം കിൻഡിൽ അവതരിപ്പിച്ചു. 2007 ഫസ്റ്റ് ജനറേഷൻ കിൻഡിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. തൻ്റെ ഗ്യാരേജിൽ തുടങ്ങിയ ആമസോണിൻ്റെ 20th വാർഷികത്തിൽ അദ്ദേഹം തൻ്റെ എല്ലാം വിൽക്കുന്ന സ്റ്റോറിലേക്ക് താൻ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തുടർന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നം നടപ്പാക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ ദീർഘകാല വീക്ഷണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഒറ്റ ദിവസം കൊണ്ടൊരു ഡെലിവറി, അത് വൈകാതെ തന്നെ ആകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു സ്വപ്ന പദ്ധതികളാണ് ഒരു ആമസോൺ മീഡിയ പബ്ലിക് കമ്പനി, ഒരു ഫിലിം സ്റ്റുഡിയോ, പിന്നെ സ്വന്തമായിട്ട് സ്മാർട്ട് ഫോണും TVയും നിർമ്മിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നങ്ങളാണ്. ഒന്നും അസാധ്യമല്ലെന്ന് ബെസോസ് വിശ്വസിക്കുന്നു. ഇന്നും പല ആളുകൾക്കും ഇൻ്റർനെറ്റിൻ്റെ സാധ്യത തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം തുടങ്ങിയിട്ടേ ഉള്ളൂ. ജെഫ് ബെസോസിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്ന് കാണുന്ന ആമസോൺ എന്ന കമ്പനിയെ ഈ ഒരു നിലയിലെത്തിച്ചത്. ദിനം പ്രതി വികസിക്കുന്നൊരു കമ്പനി, ശക്തമായിട്ട് കസ്റ്റമേഴ്സിന് വേണ്ടി നിലകൊള്ളുന്നൊരു കമ്പനി, ലോങ് ടേം ഗോളുകൾക്ക് പിന്നാലെ പോയൊരു കമ്പനി, ഇങ്ങനെയൊക്കെ പറയാം നമുക്ക് ആമസോണിനെ പറ്റി. കമ്പനിയുടെ ഈ ഒരു വളർച്ച വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ജെഫ് ബെസോസിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെ എന്നെ അറിയിക്കേണ്ടതാണ്. എൻ്റെ മെയിൽ ഐ ഡി ദ മലയാളി പോഡ്കാസ്റ്റ് അറ്റ് യാഹു ഡോട്ട് കോം. നിങ്ങൾക്ക് എന്നെ സോഷ്യൽ മീഡിയ വഴിയും ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദ മലയാളി പോഡ്കാസ്റ്റ് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്കും ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ബന്ധപ്പെട്ടാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.